ప్రైజ్ ద లార్డ్. ഇന്നത്തെ ചിന്തയ്ക്കായി സഭാപ്രസംഗി 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നമുക്ക് വായിക്കാം. സഭാപ്രസംഗി 4:6. രണ്ട് കൈയും നിറയെ അധ്വാനവും വൃഥാ പ്രയത്നവുമുള്ളതിനേക്കാൾ ഒരു കൈ നിറയെ വിശ്രാമം അധികം നല്ലത്. ഒരു കൈ നിറയെ വിശ്രാമം അധികം നല്ലത്. വൺ ഹാൻഡ് ഫുൾ വിത്ത് ട്രാങ്കുലിറ്റി ഈസ് ബെറ്റർ. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എന്നിട്ടും അവ പരസ്പരം കരുതി സന്തോഷത്തോടെ ജീവിക്കുന്നു. എത്ര വലിയ സമാധാനമാണ് സൃഷ്ടാവ് അവർക്കായി കരുതിയിരിക്കുന്നതെന്ന് ഓർക്കുക. അപ്രകാരം ഓർത്ത് ഞാൻ ഒരിക്കൽ ദൈവത്തെ സ്തുതിച്ചു. താഴെ വീണ കുറച്ച് ചോറാണ് ആ വലിയ പാഠം എന്നെ പഠിപ്പിച്ചത്. കാക്ക തിന്നട്ടെ എന്ന് കരുതി നിലത്തുപോയ ചോറ് ഒരു കടലാസിൽ വാരിയെടുത്ത് മുറ്റത്ത് വെച്ചിട്ട് അകത്ത് ഞാൻ കയറി. പെട്ടെന്നൊരു കാക്ക പറന്നു വന്ന് ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കി. കാക്കയുടെ ശബ്ദം കേട്ട് വന്നത് കുറെ പ്രാക്കളാണ്. പ്രാക്കളും കാക്കയും ഒന്നിച്ചിരുന്ന് ആ ഉള്ള ചോറ് സന്തോഷത്തോടെ കഴിച്ച് പറന്നുപോയി. മറ്റു കുറെ പേർ എനിക്ക് ലഭിച്ചതിൽ പങ്കാളിയായി എന്നതിൻ്റെ അസൂയ കാക്കയ്ക്കോ, തന്നവർക്ക് കുറെ കൂടി തന്നാൽ എന്തായിരുന്നു എന്ന് പ്രാക്കളോ ചിന്തിച്ചില്ല. അവർ പറന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും തങ്ങൾക്കായി കരുതിയ ദൈവത്തിന് നന്ദി പറഞ്ഞു കാണും. അതേ മൃണ്ട പ്രാണികൾ കരുതുന്നവനെ അറിയും. എന്നാൽ മിണ്ടാൻ കഴിവുള്ളവൻ ദാതാവിനെ അറിയുകയില്ല. മിണ്ടാപ്രാണികൾ കരുതുന്നവനെ അറിയും. എന്നാൽ മിണ്ടാൻ കഴിവുള്ളവൻ ദാതാവിനെ അറിയുന്നില്ല. മാത്രമല്ല അവന് നന്ദിയുമില്ല. വളരെ ചുരുക്കം പേരുടെ വായിൽ നിന്ന് മാത്രമേ നന്ദിയുടെ വാക്കുകൾ പുറപ്പെടുകയുള്ളൂ. ഉദാഹരണമായി ലൂക്കോസ് 17-ാം അധ്യായത്തിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ 10 കുഷ്ഠരോഗികൾ അകലെ നിന്നുകൊണ്ട് യേശു നായക ഞങ്ങളോട് കരുണ തോന്നണമെന്ന് യേശുവിനോട് യാചിച്ചതായി ഒരു സംഭവം കാണാം. യേശു അവരോട് പറഞ്ഞത് നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിപ്പീനെന്നായിരുന്നു. പറഞ്ഞ ഉടൻ തന്നെ ആ 10 കുഷ്ഠരോഗികളും പോയി. പോകയിൽ തന്നെ അവർ സൗഖ്യമുള്ളവരായി തീർന്നു. സൗഖ്യം വന്നത് കണ്ട് അവരിൽ ഒരുത്തൻ മാത്രം മടങ്ങി വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണ് നന്ദി പറഞ്ഞു. അതൊരു ശമര്യക്കാരൻ മാത്രമായിരുന്നു. ആ ശമര്യക്കാരനൊഴികെ ബാക്കി 9 പേരും നന്ദി പറയാനുള്ള മനോഭാവമില്ലാതെ അത് തങ്ങൾ അർഹിക്കുന്ന സൗഖ്യമാണെന്നുള്ള ഭാവത്തിൽ അവർ വന്ന വഴി തന്നെ പോയി. കുഞ്ഞുങ്ങളെ, ദൈവം നമുക്ക് ചെയ്യുന്ന നന്മകൾക്ക് ഓരോന്നിനും നന്ദി പറയുവാൻ ഒരിക്കലും മറക്കരുത്. നന്ദി പറയുന്നവൻ്റെ ഉള്ളിൽ അസൂയയോ ഞാൻ എന്ന ഭാവമോ ഉണ്ടാകാൻ പാടില്ല. അസൂയുള്ളവന് ഒരിക്കലും ദൈവത്തിന് നന്ദി പറയാൻ കഴിയുകയില്ല. ഒരിക്കൽ പ്രാർത്ഥനയും ധ്യാനവുമായി സമാധാനത്തോടെ ജീവിച്ച ഒരു സന്യാസിയുടെ ശ്രദ്ധ തിരിക്കാനായി കുറച്ച് കുട്ടിപ്പിശാചികൾ തീരുമാനിച്ചു. അവർ എത്ര ശ്രമിച്ചിട്ടും സന്യാസിയുടെ ശ്രദ്ധ പ്രാർത്ഥനയിൽ നിന്ന് മാറുന്നില്ല. ഇവരെ കൊണ്ടിത് നടക്കുകയില്ല എന്നറിഞ്ഞ വലിയ പിശാച് ഇപ്പൊ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് സന്യാസിയുടെ ചെവിയിലോട്ട് എന്തോ മന്ത്രിച്ചു. ദാ പെട്ടെന്ന് സന്യാസി കണ്ണു തുറന്നു. കണ്ണു തുറന്നത് മാത്രമല്ല, ചാടി എഴുന്നേറ്റ് വേഗം പുറത്തേക്കോടി. കുട്ടിപ്പിശാചിക്കൾ വലിയ പിശാചിന്റെ അടുത്ത് എന്ന് ചോദിച്ചു, ഇതെങ്ങനെ പറ്റിച്ചു? ആ ചോദ്യത്തിന്റെ മറുപടി ചിന്താതീതമായിരുന്നു. സന്യാസിയുടെ ജ്യേഷ്ഠനും മറ്റൊരു സന്യാസിക്ക് ലഭിച്ച നന്മകളെ പറ്റി അയാളോട് വലിയ പിശാച് പറഞ്ഞപ്പോഴാണ് അയാൾ ചാടി എഴുന്നേറ്റത്. അതായത്, വലിയ പിശാചിന്റെ വാക്കുകൾ ഈ സന്യാസിയുടെ ഉള്ളിൽ അസൂയ ജനിപ്പിച്ചു. അയാൾ എഴുന്നേറ്റോടി. കുറെ നാളുകൾ സന്യാസിയെക്കുറിച്ച് ഒരു വിവരവും ആ നാട്ടുകാർക്കില്ലായിരുന്നു. കുറെ നാളുകൾക്ക് ശേഷം ഒരു ദിവസം പോലീസ് അകമ്പടിയോടുകൂടി ഒരു മനുഷ്യൻ അവിടെ എത്തി. നാട്ടുകാർ കുറെ നാളുകൾക്ക് ശേഷം കണ്ടതുകൊണ്ട് അന്തം വിട്ട് നിന്നതേയുള്ളൂ. എന്നാൽ ചിലർ അയാളെ തിരിച്ചറിഞ്ഞു. അത് പണ്ടത്തെ പഴയ സന്യാസിയായിരുന്നു. മറ്റുള്ളവരുടെ നന്മയിൽ അസൂയ പൂണ്ട് സമാധാനം നഷ്ടമാക്കിയവൻ പറഞ്ഞത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അന്നത്തെ സന്യാസി ഇന്നത്തെ പോലീസ് അകമ്പടിയോടെ നിൽക്കുന്നവന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: അസൂയ മാത്രമല്ല, പെട്ടെന്ന് പണമുണ്ടാക്കുന്ന കുറുക്കുവഴിയിലേക്കാണ് ഈ അസൂയ എന്നെ നയിച്ചത്. അതാണ് എന്റെ തകർച്ചയുടെ കാരണം. സന്യാസി പറഞ്ഞ ശ്രദ്ധിക്കുക, അസൂയ പെട്ടെന്ന് പണമുണ്ടാക്കുന്ന വഴിയിലേക്ക് എന്നെ നയിച്ചു. അതെന്റെ ജീവിതത്തിന്റെ തകർച്ചയുടെ കാരണമായി മാറി. പ്രിയരെ, സഭാപ്രസംഗി 5:10 ദൈവവചനം പറയുന്നു, ദ്രവ്യപ്രിയന് ദ്രവ്യം കിട്ടിയിട്ടും ഐശ്വര്യപ്രിയന് ആദായം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല എന്ന്. അതായത്, പണം എത്ര സമ്പാദിച്ചാലും വീണ്ടും വീണ്ടും വേണമെന്നുള്ള ഒരു ചിന്തയാണ് മനുഷ്യന്റെ മനസ്സിൽ, അതായത് പണത്തോട് ആർത്തിയുള്ളവന്. സഭാപ്രസംഗി 5:12, ധനവാന്റെ സമൃദ്ധിയോ അവനെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. ധനം കൂടുതലാകുമ്പോൾ സ്വസ്ഥതയും സമാധാനവും ഉറക്കവും നഷ്ടപ്പെടുന്നു. സമാധാനമുള്ളിടത്തെ തൃപ്തിയും നിദ്രയും കടന്നു വരികയുള്ളൂ. ദൈവിക സമാധാനം പ്രാപിക്കുന്നവനാണ് യഥാർത്ഥ ഭാഗ്യവാൻ. Jealous attitude can ruin your life. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. പല വേഷങ്ങൾ പല സമയത്ത് മാറി മാറി അഭിനയിക്കുന്നവരാണ് സിനിമയിലെ അഭിനേതാക്കൾ. രണ്ട് കൈയും ഉപയോഗിച്ച് സമ്പാദിക്കുക, അതായത് പണമാണ് പ്രധാന ലക്ഷ്യം എന്ന ചിന്തയുള്ളവർ രാവും പകലും വിശ്രമമില്ലാതെ അധ്വാനിക്കുന്നു. ഇവർ ഇപ്രകാരമുള്ള കൂട്ടത്തിലാണ്. ഇന്ന് അവർ ഹിന്ദുവായി അഭിനയിക്കുമെങ്കിൽ നാളെ മുസൽമാന്റെ വേഷമായിരിക്കും. അടുത്ത ദിവസം അവർ പുരോഹിതനാകും. ഇതിനും പുറമെ കള്ളനോ പോലീസോ ഡോക്ടറോ ഏത് വേഷവും അവർ ഒരു മടിയും കൂടാതെ ചെയ്യും. എന്തും ഏതും അവർക്ക് വഴങ്ങും. അതിനുപരി ഇവർ സമ്പന്നരുമാകും. എന്നാൽ ഒരു ചോദ്യം അവരെ മൗനികളാക്കി മാറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ടോ എന്നതാണ് ആ ചോദ്യം. പണത്തിനാൽ ആകൃഷ്ടരാകുന്ന കുഞ്ഞുങ്ങളെ ഇന്നത്തെ തലമുറ പണത്തോട് അതിയായ ആഗ്രഹമുള്ളവര്. പണം വേണം, എന്നാൽ അമിതമായി ആ പണത്തിൽ ആകൃഷ്ടരാകാൻ പാടില്ല. അങ്ങനെ ആയാൽ നിങ്ങളും സമാധാനമില്ലാത്തവരാകുമെന്ന് മറന്നുപോകരുത്. ഒരിക്കലായി മാത്രം ഈ ലോകത്തിൽ ജീവിക്കാൻ ദൈവം തന്ന ഈ ജീവിതത്തെ, ഈ ഒരായുസിനെ നഷ്ടമാക്കി എന്നൊരു കുറ്റബോധം വരാതെ ഇരിപ്പാൻ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നു. പണം നമുക്ക് ആവശ്യമാണ്, എന്നാൽ നമ്മുടെ ജീവിതം പണത്തോടുള്ള ആർത്തിയായി മാറിയാൽ പണം നമ്മെ പിണമാക്കി മാറ്റും. ഒരിക്കൽ കൂടെ ഈ വാക്ക് ദയവായി ശ്രദ്ധിക്കുക. പണം നമുക്ക് ആവശ്യമാണ്, എന്നാൽ നമ്മുടെ ജീവിതം പണത്തോടുള്ള ആർത്തിയായി മാറിയാൽ പണം നമ്മെ പിണമാക്കി മാറ്റും. കുഞ്ഞുങ്ങളെ, സമാധാനവും സന്തോഷവും ലഭ്യമാകുവാൻ ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുക. മക്കളെ, ദയവായി പണത്തിൻ്റെയും സമയത്തിൻ്റെയും ദശാംശം ദൈവത്തിന് നൽകുക. ദൈവം തന്ന ആരോഗ്യം നമുക്ക് ജോലി ചെയ്യാനിടയായി. ദൈവം തന്ന സമയം നാം ജോലി ചെയ്യാൻ മാത്രം ഉപയോഗിക്കാതെ അതിൻ്റെ ഒരു വീതം ദൈവത്തെ സ്തുതിക്കുന്നതിനാക്കി മാറ്റിവെക്കുക. ഈ ഭൂമിയിലെ സന്തോഷങ്ങൾ, പണം, ഇവ നമ്മുടെ നിത്യത നഷ്ടമാക്കുവാൻ കാരണമാകരുത്. ദൈവമക്കളായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്നിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രിയ യേശുവേ, എന്നെ കേൾക്കുന്ന ഈ കുഞ്ഞുങ്ങളെ അങ്ങയുടെ അടുക്കൽ താഴ്ത്തിയേൽപ്പിക്കുന്നു. പാപബോധം തന്ന് അങ്ങ് ഞങ്ങളെ വഴി നടത്തുന്നതിനായി നന്ദി. യഹോവയോടുള്ള ബന്ധത്തിന് തടസ്സമാകുന്ന എല്ലാ സ്വഭാവ വൈകല്യങ്ങളും ഉപേക്ഷിക്കാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തരയണമേ. മറ്റുള്ളവരോട് അസൂയയോ വിദ്വേഷമോ ഉണ്ടാകാതെ അവരുമായി സമാധാനത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മക്കളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. BibleStudy.co.in വേണ്ടി തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്.